ஓம் சாந்தி. 2/7/2023 அவ்யக்த பாப்தாதா. ரிவைஸ் கோர்ஸ் 26/1/1995. முரளியுடைய டைட்டிலான பிரம்மா பாபுடைய மற்ற ரெண்டு சுவடுகள் ஆஜ்ஞானுகாரி விஸ்வஸ்தன். இன்று பாப்தாதா നാനാഭാഗത്തെയും സ്നേഹിയും സഹയോഗിയുമായ കുട്ടികളെയും ശക്തിശാലി സമാന കുട്ടികളെയും കാണുകയാണ്. സ്നേഹി എല്ലാ കുട്ടികളുമാണ്, എന്നാൽ ശക്തിശാലി യഥാശക്തിയാണ്. സ്നേഹി കുട്ടികൾക്ക് സ്നേഹത്തിന് പകരം കോടിമടങ്ങ് സ്നേഹവും സഹയോഗവും പ്രാപ്തമാകുന്നു. ശക്തിശാലി സമാന കുട്ടികൾക്ക് സദാ സഹജ വിജയി ഭവയുടെ പകരം ലഭിക്കുന്നു. ലഭിക്കുന്നുണ്ട് എല്ലാവർക്കും. സ്നേഹി കുട്ടികൾ യഥാശക്തിശാലി ആകുന്നത് കാരണം സദാ സഹജ വിജയത്തിന്റെ അനുഭവം ചെയ്യാൻ കഴിയുന്നില്ല. ഇടയ്ക്ക് സഹജം, ഇടയ്ക്ക് പരിശ്രമം. ബാപ്ദാദ സ്നേഹി കുട്ടികൾക്കും പരിശ്രമത്തെ സഹജമാക്കുന്നതിനുള്ള സഹയോഗം നൽകുന്നു. എന്തെന്നാൽ സ്നേഹി ആത്മാക്കൾ സഹയോഗിയായും കഴിയുന്നു. അപ്പോൾ സഹയോഗത്തിന് പകരമായി ബാപ്ദാദ സഹയോഗം തീർച്ചയായും നൽകുന്നു. പക്ഷേ യോഗം യഥാർത്ഥമാകാത്തത് കാരണം സഹയോഗം ലഭിച്ചുകൊണ്ടും പ്രാപ്തിയുടെ അനുഭവം ചെയ്യാൻ കഴിയുന്നില്ല. യോഗത്തിലൂടെ തന്നെ സഹയോഗത്തിന്റെ അനുഭവം ഉണ്ടാകുന്നു. ശക്തിശാലി സമാന കുട്ടികൾ സദാ യോഗയുക്തമാണ്. അതിനാൽ സഹയോഗത്തിന്റെ അനുഭവം ചെയ്ത് സഹജ വിജയിയായി മാറുന്നു. എന്നാൽ ബാബയ്ക്ക് രണ്ട് കുട്ടികളും പ്രിയപ്പെട്ടവരാണ്. സ്നേഹവും സദാ വിജയി ആകുന്നതിനുള്ള ശുഭ ആഗ്രഹവും എല്ലാ കുട്ടികൾക്കുമേലും ഉണ്ട്. എന്നാൽ ശക്തി കുറവാകുന്നത് കാരണത്താൽ സമയത്ത് സർവശക്തികളും കാര്യത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. ബാബ സമ്പത്തിന്റെ അധികാരമായി സർവശക്തികളുടെ അധികാരം എല്ലാ കുട്ടികൾക്കും നൽകുന്നു. അധികാരം നൽകുന്നതിൽ ബാപ്ദാദ വ്യത്യാസം വയ്ക്കുന്നില്ല. എല്ലാവരെയും സമ്പൂർണ്ണ അധികാരി ആക്കുന്നു. എന്നാൽ എടുക്കുന്നതിൽ യഥാക്രമം ആകുന്നു. ബാപ്ദാദ ചിലർക്ക് സ്പെഷ്യൽ, ചിലർക്ക് പ്രത്യേക ട്യൂഷൻ നൽകുന്നുണ്ടോ? നൽകുന്നില്ല. പഠിപ്പ് എല്ലാവർക്കും ഒന്നാണ്. പാലന എല്ലാവർക്കും ഒന്നാണ്. പാണ്ഡവർക്ക് വേറെ പാലന, ശക്തികൾക്ക് വേറെ, ഇങ്ങനെയുണ്ടോ? എല്ലാവർക്കും ഒരേപോലെ പാലനയും പഠിപ്പും ആണ്. എന്നാൽ എടുക്കുന്നതിൽ, റിസൾട്ടിൽ എത്ര വ്യത്യാസമുണ്ടാകുന്നു? അഷ്ടരത്നം എവിടെ? 16108 രത്നം എവിടെ? എത്ര വ്യത്യാസമാണ്! ഈ വ്യത്യാസം എന്തുകൊണ്ട് ഉണ്ടായി? പഠിപ്പിനെയും പാലനയെയും വരദാനങ്ങളെയും ധാരണ ചെയ്യുന്നതിലും ഉപയോഗിക്കുന്നതിലും അന്തരം ഉണ്ടാകുന്നു. പല കുട്ടികളും ധാരണ ചെയ്യുന്നു, എന്നാൽ സമയാനുസരണം കാര്യത്തിൽ ഉപയോഗിക്കാൻ അറിയില്ല. ബുദ്ധി വരെ വളരെ നിറഞ്ഞിട്ടുണ്ടാകും, എന്നാൽ കർമ്മത്തിലേക്ക് വരുന്നതിൽ വ്യത്യാസം വീഴുന്നു. ബ്രഹ്മാ ബാബ എന്തുകൊണ്ട് നമ്പർ 1 ആയി? 2 ചുവട് ആദ്യം കേൾപ്പിച്ചുവല്ലോ. 3-ാമത് സദാ അച്ഛൻ ടീച്ചർ സദ്ഗുരുവിന്റെ ആജ്ഞാ അനുവർത്തിയായി. ഓരോ ആജ്ഞയും ശരി തയ്യാർ എന്ന് എടുത്തു. ബാബയുടെ ആജ്ഞയാണ് സദാ സർവ ഖജനാക്കളുടെ സമ്പത്തിനാൽ സമ്പന്നമാകുക, ആക്കുക. അപ്പോൾ പ്രത്യക്ഷത്തിൽ കണ്ടു സർവ ഖജനാക്കൾ, ജ്ഞാനം, ശക്തികൾ, ഗുണങ്ങൾ, ശ്രേഷ്ഠ സമയം, ശ്രേഷ്ഠ സങ്കല്പങ്ങളുടെ ഖജനാക്കൾ ആദ്യ ദിവസം മുതൽ അവസാന ദിവസം വരെ കാര്യത്തിൽ ഉപയോഗിച്ചു. അവസാന ദിവസത്തിലും സമയം, സങ്കല്പം കുട്ടികളെ പ്രതി ഉപയോഗിച്ചു. ജ്ഞാനത്തിന്റെ ഖജനാവ്, ഓർമ്മയുടെ ശക്തി, സഹനശീലതയുടെ ഗുണത്തിന്റെ സ്വരൂപം, ഈ എല്ലാ ഖജനാക്കളും അവസാന സമയം വരെ ശരീരത്തെ പോലും മറന്ന് സേവനത്തിൽ പ്രായോഗികമായി ഉപയോഗിച്ചു കാണിച്ചു. അപ്പോൾ ഇതിനെയാണ് പറയുന്നത് ആജ്ഞാനുകാരി നമ്പർ വൺ കുട്ടി. എന്തുകൊണ്ട് എന്നാൽ അച്ഛന്റെ വിശേഷ ആജ്ഞ ഇതാണ്, ഓർമ്മയിലും സേവനത്തിലും സദാ ബാപ് സമാൻ ആകണം. അപ്പോൾ ആദ്യം മുതൽ അന്തിമ നിമിഷം വരെ രണ്ടാജ്ഞകളെയും പ്രാക്ടിക്കലിൽ കണ്ടില്ലേ? സ്നേഹത്തിന്റെ ലക്ഷണമാണ് ഫോളോ ചെയ്യുക. അപ്പോൾ പരിശോധിക്കൂ, ആദ്യം മുതൽ ഇപ്പോൾ വരെ സർവ ഖജനാക്കളെയും സ്വയത്തിന് ഒപ്പമൊപ്പം സേവനത്തിലും ഉപയോഗിച്ചുവോ? ബാബയുടെ ആജ്ഞ ഒരു ശ്വാസമോ സങ്കല്പമോ സെക്കൻഡോ വ്യർത്ഥമാക്കി കളയരുത് എന്നാണ്. മുഴുവൻ ദിവസത്തിൽ ഈ ആജ്ഞ പ്രാക്ടിക്കലിൽ കൊണ്ടുവന്നുവോ? അതോ ഇടയ്ക്ക് കൊണ്ടുവന്നോ ഇടയ്ക്ക് കൊണ്ടുവന്നില്ല? അഥവാ ഇടയ്ക്കിടെ ആജ്ഞാനുവർത്തിയായി, ഇടയ്ക്ക് ആകുന്നില്ല എങ്കിൽ ഏത് ലിസ്റ്റിൽ പോകും? അഥവാ ബാബ്ദാദ ആജ്ഞാനുവർത്തിയുടെ ലിസ്റ്റ് പുറത്തിറക്കിയാൽ താങ്കൾ ഏത് ലിസ്റ്റിൽ ആകും? അവനവനെ അറിയാമല്ലോ. എന്തുകൊണ്ടെന്നാൽ താങ്കൾ എല്ലാവരും സർവ ഖജനാക്കളുടെയും ട്രസ്റ്റി അധികാരിയാണ്. അപ്പോൾ ഒരു സങ്കല്പം പോലും ബാബയുടെ ആജ്ഞ കൂടാതെ ഉപയോഗിക്കുവാൻ സാധിക്കുകയില്ല. അതോ ചിന്തിക്കുകയാണോ, ഞാൻ ബാലകനിൽ നിന്ന് അധികാരിയാണ്, അതിനാൽ വ്യർത്ഥമാക്കി കളയുകയാണെങ്കിലും എന്തു തന്നെ ചെയ്താലും ഇതിൽ ബാബയ്ക്ക് എന്താണ് എന്ന്? ബാബ നൽകിയില്ലേ, ഇപ്പോൾ എന്തിന് കണക്ക് പറയുന്നു? ഇല്ല, താങ്കൾ പതിവായി ബാബയ്ക്ക് മുന്നിൽ പറയുന്നു, എല്ലാം നിന്റേതാണ് എന്റേതല്ല. പറയുന്നില്ലേ? അതോ സമയത്ത് എന്റെ, വേറെ സമയത്ത് നിന്റെ എന്നാണോ? നമ്മുടെ സ്വാർത്ഥത വരുമ്പോൾ എന്റേതും വേറെ സമയത്ത് നിന്റേതും ഇങ്ങനെ സാമർഥ്യം കാണിക്കുന്നില്ലല്ലോ. ബ്രഹ്മാ ബാബയെ കണ്ടു, തന്റെ വിശ്രമത്തിന്റെ സമയത്തും വിചാരസാഗര മന്ഥനം ചെയ്ത് കുട്ടികളെ പ്രതി ഉപയോഗിച്ചു. രാത്രിയിലും ഉണർന്ന് കുട്ടികൾക്ക് യോഗത്തിന്റെ ശക്തി നൽകിക്കൊണ്ടിരുന്നു. ഈ ചരിത്രം കേട്ടിട്ടില്ലേ? ബ്രഹ്മാവിന്റെ കഥ കേട്ടതല്ലേ? ഫോളോ ഫാദർ ചെയ്തുവോ അതോ കേവലം കേട്ടുവോ? കേൾക്കുക, അർത്ഥം ചെയ്യണം. അപ്പോൾ മൂന്നാമത്തെ ചുവട് സദാ തയ്യാർ. സദാ പ്രഭുവിന് മുന്നിൽ ഹാജർ, തയ്യാർ. ഒരിക്കലും ബ്രഹ്മാ ബാബയിൽ നിന്ന് ശിവ് ബാബ വേറിട്ടതേയില്ല. ഹാജരായി തയ്യാറായിരുന്നില്ലേ? കുട്ടി പറഞ്ഞു ബാബ, ബാബ പറഞ്ഞു മധുരമായ കുട്ടി. അപ്പോൾ മനസ്സിന്റെ സ്ഥിതിയിൽ സദാ ഹാജരായി പ്രത്യക്ഷമായി അനുഭവം ചെയ്തു. സേവനത്തിൽ സദാ തയ്യാർ എന്നായിരുന്നു. രാത്രിയാകട്ടെ പകലാകട്ടെ സേവനത്തിന്റെ നിർദ്ദേശം ലഭിച്ചു, പ്രായോഗികമാക്കി. കർമ്മത്തിൽ സദാ ശരി പറഞ്ഞു. ശരി പ്രഭു എന്ന പാഠം പഠിച്ചില്ലേ? അപ്പോൾ താങ്കൾ എന്താണ് ഫോളോ ചെയ്യുന്നത്? ഇടയ്ക്ക് ശരി പ്രഭു, ഇടയ്ക്ക് ഇല്ല പ്രഭു എന്നല്ലോ. അപ്പോൾ സ്നേഹത്തിന്റെ തെളിവ് കാണിക്കൂ. ഇങ്ങനെ ചിന്തിക്കരുത്, എത്രത്തോളം ബാബയോട് എനിക്ക് സ്നേഹമുണ്ട് അത്രയും മറ്റാർക്കുമില്ല. എന്റെ ഹൃദയത്തിൽ നോക്കൂ, എന്ത് കാണിക്കും, എത്ര കേൾപ്പിക്കും എന്ന്. കുട്ടികൾ ഇങ്ങനെ ഗീതം പാടുന്നു. എന്നാൽ തെളിവ് കാണിക്കൂ. തെളിവാണ് ഫോളോ ഫാദർ. അപ്പോൾ പരിശോധിക്കൂ, സ്ഥിതിയിൽ, സേവനത്തിൽ, കർമ്മത്തിൽ, അതായത് സംബന്ധ സമ്പർക്കത്തിൽ, സംബന്ധത്തിലും സമ്പർക്കത്തിലും വരുന്നത് തന്നെ കർമ്മമാണ്. മൂന്നിലും സദാ ഫോളോ ഫാദർ ആണോ? ഓരോ ആജ്ഞയും വെറും ബുദ്ധി വരെ ഇരിക്കുകയാണോ, അതോ കർമ്മത്തിലേക്കും വരുന്നുണ്ടോ? റിസൾട്ടിൽ കാണപ്പെടുന്നുണ്ട്. ബുദ്ധിയിലും വാക്കിലും 100 കാര്യം ഉണ്ട് എങ്കിൽ കർമ്മത്തിൽ 50. അപ്പോൾ അവരെ ഫോളോ ഫാദർ എന്ന് പറയുമോ? പകുതി റിസൾട്ട് ഉള്ളവരെ ഫോളോ ഫാദറിന്റെ ലിസ്റ്റിൽ വെക്കുമോ? താങ്കൾ എന്ത് വിചാരിക്കുന്നു? അവർ ആജ്ഞാനുവർത്തിയാണോ? അതോ താങ്കൾ പകുതിയിൽ തൃപ്തനാണോ? അല്പാൽപം വ്യത്യാസം ഇഷ്ടമാണോ? ആരംഭത്തിൽ മാലയും ഉണ്ടാക്കിയിരുന്നു, ഗോൾഡൻ സിൽവർ ലിസ്റ്റും പുറത്തിറക്കിയിരുന്നു. അപ്പോൾ ഇനി വീണ്ടും ലിസ്റ്റ് പുറത്തിറക്കണോ? അതോ സിൽവറിൽ പേര് കണ്ട് കോപ്പറായി മാറുമോ? സമയത്തിന്റെ സൂചന ബാബ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രകൃതിയും നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമയത്തിനനുസരിച്ച് താങ്കൾ മറ്റുള്ളവർക്കും സൂചന നൽകിക്കൊണ്ടിരിക്കുന്നു. പ്രഭാഷണങ്ങളിലും എല്ലാവരോടും പറയുന്നു, സമയം വന്നുകഴിഞ്ഞു, സമയം വന്നുകഴിഞ്ഞു. അപ്പോൾ അവനവനോടും പറയുന്നുണ്ടോ, അതോ മറ്റുള്ളവരോട് മാത്രം പറയുകയാണോ? മറ്റുള്ളവരോട് പറയുക സഹജമാകുന്നല്ലോ. അപ്പോൾ സ്വയവും ഈ വെല്ലുവിളി സ്മൃതിയിൽ കൊണ്ടുവരൂ. സമയത്തിനനുസരിച്ച് സ്വന്തം പുരുഷാർത്ഥത്തിന്റെ ഗതി എന്താണ്? ബാപ് ദാദ ഒരു കാര്യത്തിൽ ഉള്ളിന്റെ ഉള്ളിൽ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് കാര്യത്തിലാണ് പുഞ്ചിരിക്കുന്നത് എന്നറിയാമോ? ഒരു വശത്ത് ഭൂരിഭാഗം കുട്ടികളും ഇടയ്ക്കിടെ ഒരു സെക്കൻഡ് ഇത് ചിന്തിക്കുന്നു, സമയത്തിനനുസരിച്ച് പുരുഷാർത്ഥത്തിൽ തീവ്രത ഉണ്ടാകണം. മറുവശത്ത് മായ തന്റെ പ്രഭാവം വീഴ്ത്തുന്നു. അപ്പോൾ രണ്ടാമത്തെ സെക്കൻഡ് ഇത് ചിന്തിക്കുന്നു, ഇതൊക്കെ നടക്കുക തന്നെ ചെയ്യുന്നു. ഇത് മഹാരഥികൾ മുതലേ പരമ്പരയായി നടന്നു വരുന്നുണ്ട്. അപ്പോൾ ബാബ്ദാദ എന്തു ചെയ്യും? ദേഷ്യപ്പെടുകയില്ലല്ലോ, പുഞ്ചിരിക്കും. ഇതിന്റെ വിശേഷ കാരണമാണ് സമയം പ്രതി സമയം പുരുഷാർത്ഥത്തെ വളരെ സഹജമാക്കി തന്നു, എളുപ്പമാക്കി തന്നു. സ്വഭാവത്തെ ഈസി ആക്കുന്നില്ല, സ്വഭാവത്തിൽ മുറുക്കമുണ്ടാകുന്നു, പുരുഷാർത്ഥത്തിൽ ഈസിയാകുന്നു. പിന്നെ ചിന്തിക്കുന്നു, സഹജയോഗമല്ലേ. എന്നാൽ ജീവിതത്തിൽ പുരുഷാർത്ഥത്തിൽ ഈസി ആകുക, ഇതിനെ സഹജയോഗം എന്ന് പറയുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഈസിയായി കഴിയുന്നതിലൂടെ ശക്തികൾ അപ്രത്യക്ഷമാകുന്നു, പ്രത്യക്ഷമാകുന്നില്ല. താങ്കൾ എല്ലാവരും തന്റെ ബ്രാഹ്മണ ജീവിതത്തിന്റെ ആദിയുടെ സമയം ഓർക്കൂ. ആ സമയം എങ്ങനെ പുരുഷാർത്ഥമായിരുന്നു? ഈസി പുരുഷാർത്ഥമായിരുന്നോ അതോ ശ്രദ്ധ വച്ചിട്ടുള്ള പുരുഷാർത്ഥമായിരുന്നോ? ശ്രദ്ധ വച്ചിട്ടായിരുന്നു, ഉണർവ് ഉത്സാഹം ഉള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ അലസതയുടെ ഡൺലപ് തലയിണയിലും കിടക്കയിലും ആയിരിക്കുന്നു. സാധനങ്ങൾ കൂടുതൽ വിശ്രമപ്രിയരാക്കിയിരിക്കുന്നു. അപ്പോൾ സ്വന്തം ആദി പുരുഷാർത്ഥത്തെ, ആദി സേവനത്തെ, ആദിയുടെ ഉണർവുത്സാഹത്തെ പരിശോധിക്കൂ. എന്തായിരുന്നു? വിശ്രമപ്രിയരായിരുന്നുവോ? ഇല്ല. ഇപ്പോൾ അല്പഅല്പം ആണോ? സാധനം സേവനത്തെ പ്രതിയാണ്, സാധനം സ്വയത്തെ വിശ്രമപ്രിയരാക്കുവാൻ അല്ല. അപ്പോൾ ദണ്ലപ്പിന്റെ തലയിണകളും കിടക്കയും മാറ്റൂ. പട്ടുറാണിമാരാകൂ, പട്ടുരാജാവാകൂ. പായിലുറങ്ങിയാലും സ്ഥിതി പട്ടുറാണി പട്ടുരാജാവിന്റേതാകണം. നോക്കൂ, ആദി സേവനത്തിന്റെ സമയത്ത് സാധനമില്ലായിരുന്നു. എന്നാൽ സാധന എത്ര ശ്രേഷ്ഠമായിരുന്നു! ഈ മുഴുവൻ അഭിവൃദ്ധിയും ചെയ്തത് ആദിയിലെ സാധനയാണ്. അപ്പോൾ സാധനയുടെ ബീജത്തെ വിസ്താരത്തിൽ മറക്കാതിരിക്കൂ. ഇപ്പോൾ വീണ്ടും ബീജത്തെ പ്രത്യക്ഷമാക്കൂ. ബാബ് ദാദ ഈ സീസണിൽ ജോലി തന്നിട്ടുണ്ട്, എന്നാൽ ചെയ്തിട്ടില്ല. ഓർമ്മയുണ്ടോ എന്താണ് നൽകിയിരുന്നത്? അതോ എഴുതി വച്ചിട്ടേ ഉള്ളോ? ജോലി നൽകിയിരുന്നു. പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയെപ്പറ്റി സ്വയവും ചർച്ച ചെയ്യൂ, പരസ്പരവും ചർച്ച ചെയ്യൂ. പ്രാക്ടിക്കലിൽ ഈ സാധനയുടെ ബീജത്തെ പ്രത്യക്ഷമാക്കൂ. അത് ചെയ്തുവോ? അതോ ഒരു ദിവസം വെറുതെ ഡിബേറ്റ് ചെയ്തു, വർക്ക്ഷോപ്പ് ഉണ്ടായി, എന്നാൽ വർക്കിലേക്ക് വന്നില്ല? അതുകൊണ്ട് വർത്തമാന സമയത്തിനനുസരിച്ച് ഇപ്പോൾ സ്വന്തം സേവനത്തിന്റെയും സേവാസ്ഥാനങ്ങളുടെയും ദിനചര്യ പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയുടേതാക്കൂ. ഇപ്പോൾ വിശ്രമത്തിന്റെ ദിനചര്യ കലർന്നിരിക്കുന്നു. ഈ ആലസ്യം ശരീരത്തിന്റെ ചെറിയ ചെറിയ രോഗങ്ങളെയും ഒഴിവുകഴിവാക്കുന്നു. ആദ്യം മുതലേ രോഗമുണ്ടായിരുന്നുവല്ലോ, എന്നാൽ സേവനത്തിന്റെ ഉത്സാഹം രോഗത്തെയും അപ്രത്യക്ഷമാക്കി. എപ്പോൾ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട സേവനമുണ്ടോ, അപ്പോൾ രോഗം ഓർമ്മ വരാറുണ്ടോ? അഥവാ താങ്കളുടെ ഇൻചാർജ് സഹോദരി പറയുകയാണ്, വേണ്ട, താങ്കളുടെ ആരോഗ്യം ശരിയല്ലല്ലോ, മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കാം, അപ്പോൾ ചെയ്യിക്കുമോ? ആ സമയം പനിയും തലവേദനയും എവിടെ പോകുന്നു? എപ്പോഴെങ്കിലും ഇഷ്ടപ്പെടാത്ത സേവനം എന്തെങ്കിലും ആണെങ്കിൽ എന്താകും? തലവേദനയും വരും, കാലുവേദനയും വരും. കേൾപ്പിച്ചുവല്ലോ, ഒഴിവുകഴിവിൽ പനി പറയുകയാണെങ്കിൽ ടീച്ചർ പറയും തെർമോമീറ്റർ വയ്ക്കൂ. എന്നാൽ കാലുവേദനയ്ക്കും തലവേദനയ്ക്കും തെർമോമീറ്റർ ഇല്ലല്ലോ. മൂഡ് ശരിയായിരിക്കില്ല, അപ്പോൾ പറയും കാലുവേദനയാണ്. അപ്പോൾ ഇത് ആലസ്യത്തിന്റെ ന്യായീകരണമാണ്. പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തി അപ്രത്യക്ഷമായെങ്കിൽ ഒഴിവുകഴിവ് പ്രത്യക്ഷമായി. ബാപ്ദാദ കാണുകയായിരുന്നു എല്ലാ കുട്ടികളും വളരെ സ്നേഹത്തോടെ മധുബനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ സ്നേഹം കാണിച്ചു, അതിന്റെ ആശംസകൾ. ബാപ്ദാദയ്ക്കും കുട്ടികളുടെ സന്തോഷം കണ്ട് സന്തോഷമാകുന്നു. പക്ഷെ ഇനിയെന്ത് ചെയ്യണം? കേവലം മധുബൻ വരെ എത്തണോ, അതോ സ്നേഹത്തിന്റെ തെളിവ് കാണിക്കുന്നതിന് വേണ്ടി മാലാഖാരൂപത്തിൽ വദനത്തിൽ എത്തണോ? എന്ത് ചെയ്യണം? മധുബനിലെത്തി അതിന്റെ ആശംസകൾ. എന്നാൽ മാലാഖയായി വദനത്തിൽ എപ്പോൾ എത്തും? നടക്കുമ്പോഴും കറങ്ങുമ്പോഴും താങ്കൾ എല്ലാവരെയും മാലാഖയായി തന്നെ കാണുന്നു. സംസാരം, പെരുമാറ്റം, ജീവിതരീതി എല്ലാം മാലാഖയുടേതായി. മാലാഖയുടെ അർത്ഥം തന്നെ ഡബിൾ ലൈറ്റ്. അപ്പോൾ ദിനചര്യയിൽ ലൈറ്റാകരുത്, എന്നാൽ സംബന്ധ സമ്പർക്കത്തിൽ, സ്ഥിതിയിൽ ലൈറ്റ്. അപ്പോൾ ലൈറ്റാകാൻ അറിയുമോ, അതോ ഭാരം വലിക്കുന്നുണ്ടോ? ബാപ്ദാദ സ്നേഹത്തിന്റെ തെളിവ് കാണാൻ ആഗ്രഹിക്കുന്നു. സ്നേഹത്തിന്റെ തെളിവ് നൽകുമ്പോൾ താങ്കൾക്ക് കൈയടിക്കേണ്ടതിന്റെ ആവശ്യമില്ല. എന്നാൽ മായ കൂടി കൈയടിക്കും. ആഹാ വിജയി ആഹാ, പ്രകൃതിയും കൈയടിക്കും. അപ്പോൾ ഇനി കുറച്ച് പരിവർത്തനം ചെയ്യൂ. ഇപ്പോൾ സ്വയത്തെ സ്നേഹത്തിന്റെ ഒപ്പം ശക്തിശാലിയും ആക്കൂ. സ്വന്തം പരിവർത്തനത്തിൽ ശക്തിരൂപമാകൂ. സഹജയോഗി സഹജയോഗി എന്ന് പറഞ്ഞ് ആലസ്യം കൊണ്ടുവരാതിരിക്കൂ. ബാപ്ദാദ കാണുന്നു, സ്വയം പ്രതി, സേവനത്തെ പ്രതി, മറ്റുള്ളവരുടെ സംബന്ധ സമ്പർക്കത്തെ പ്രതി ആലസ്യം കൂടി വന്നിരിക്കുന്നു. ഇങ്ങനെ വിചാരിക്കരുത്, ഇതെല്ലാം നടക്കുന്നുണ്ട്. പരസ്പരം അനുകരിക്കരുത്, ബാബയെ അനുകരിക്കൂ. മറ്റുള്ളവരെ നോക്കുന്നതിന്റെ ശീലം അല്പം കൂടിയിട്ടുണ്ട്. അവനവനെ നോക്കുന്നതിൽ അലസത വന്നിരിക്കുന്നു. ബാപ്ദാദ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു, സമീപദൃഷ്ടി ദുർബലമായി, ദൂരദൃഷ്ടി തീവ്രമായിരിക്കുന്നു. ഇനി എന്തു ചെയ്യണം? സീസണിന്റെ ഫലം എന്ത് നൽകും? അതോ വെറും ബാബ വന്നു, കണ്ടു, ആചരിച്ചു, മുരളി കേട്ടു, ഈ ഫലമാണോ? ഓരോ സീസണിന്റെ ഫലവും ഉണ്ടാകുമല്ലോ. അപ്പോൾ ഈ സീസണിന്റെ ഫലം ബാപ്ദാദയ്ക്ക് എന്ത് ഭോഗവയ്ക്കും? ഭോഗവയ്ക്കുമ്പോൾ ഫലങ്ങളും വയ്ക്കാറുണ്ടല്ലോ. അത് ചന്തയിൽ ലഭിക്കുന്നത് വലിയ കാര്യമില്ല. ഇപ്പോൾ ഈ സീസണിന്റെ ഫലം എന്താണ്? വാഗ്ദാനം ചെയ്യുക, അല്ലെങ്കിൽ ഭോഗവയ്ക്കുക. വയ്ക്കുമോ അതോ ബുദ്ധിമുട്ടാണോ? അപ്പോൾ നോക്കാം, നമ്പർ വൺ ഭോഗ് എവിടെ നിന്നാണ് വരിക എന്ന്. പ്രതിജ്ഞ വളരെ നന്നായി ചെയ്തിട്ടു പോകുന്നു, ഒരിക്കലും പറ്റുന്നില്ല എന്ന് പറയുന്നില്ല, ശരി എന്ന് തന്നെ പറയുന്നു, സന്തോഷിപ്പിക്കുന്നു. എന്നാൽ ഇപ്പോൾ എന്ത് ചെയ്യും? ടീച്ചേഴ്സ് നമ്പർ വൺ ഭോഗ് വെക്കില്ലേ? എല്ലാ സെന്ററുകളുടെയും ഭോഗ് നോക്കും, ഗൃഹസ്ഥികളും ഭോഗ് വെക്കുന്നില്ലേ? അതോ സ്വയം തന്നെ കഴിക്കുകയാണോ? അപ്പോൾ ഇത് ചിന്തിക്കരുത്, സെന്ററിൽ ഉള്ളവരുടെ മാത്രം ജോലിയാണ് എന്ന്. എല്ലാവരുടെയും ജോലിയാണ്. അപ്പോൾ ആജ്ഞാനവൃത്തിയുടെ ചുവട് പ്രാക്ടിക്കലിൽ കൊണ്ടുവരണം. നാലാമത്തെ ചുവട് വിശ്വസ്തത. ഒരിക്കലും മനസ്സുകൊണ്ട്, ബുദ്ധികൊണ്ട്, സങ്കല്പം കൊണ്ട് ബാബയോട് അവിശ്വസ്തരാകരുത്. വിശ്വസ്തന്റെ അർത്ഥം തന്നെ സദാ ഒരു ബാബ, രണ്ടാമത് ഒരാളില്ല. സങ്കല്പത്തിലും ദേഹം, ദേഹത്തിന്റെ ബന്ധം, ദേഹത്തിന്റെ പദാർത്ഥം അഥവാ ദേഹധാരി വ്യക്തി ആകർഷിക്കരുത്. എങ്ങനെ പതി പത്നി പരസ്പരം വിശ്വസ്തരാകുന്നു? അപ്പോൾ സ്വപ്നത്തിൽ പോലും പരസ്മരണ വന്നുവെങ്കിൽ വിശ്വസ്തർ എന്നു പറയുകയില്ല. അപ്പോൾ ബ്രഹ്മ ബാബയെ കണ്ടു, സങ്കല്പം പോലും മറ്റൊരാളുടെ നേർക്ക് ഇല്ല. ഒരു ബാബ എല്ലാമാണ്. ഇതിനെയാണ് പറയുന്നത് വിശ്വസ്തത. അഥവാ പദാർത്ഥത്തിന്റെയും ആകർഷണം ഉണ്ട്, സാധനങ്ങളുടെയും ആകർഷണമുണ്ട് എങ്കിൽ സാധന ഖണ്ഡിതമാകുന്നു, വിശ്വസ്തത ഖണ്ഡിക്കപ്പെടുന്നു. ഖണ്ഡിക്കപ്പെട്ടതിന് ഒരിക്കലും സമ്പന്നമെന്നോ പൂജ്യമെന്നോ മഹിമയില്ല. അപ്പോൾ പരിശോധിക്കൂ, സങ്കല്പത്തിൽ പോലും ഒരു ആകർഷണവും അവിശ്വസ്തരാക്കുന്നില്ലല്ലോ. അഥവാ അല്പമെങ്കിലും ആരോടെങ്കിലും വിശേഷ ചായ്വുണ്ട്, അല്പമെങ്കിലും വ്യക്തിപരമായ ചായ്വ് ഗുണങ്ങളുടെ പേരിലാകട്ടെ, സേവനത്തിന്റെ പേരിലാകട്ടെ, നല്ല സംസ്കാരങ്ങളുടെ പേരിലാകട്ടെ അഥവാ എക്സ്ട്രാ പ്രഭാവിതമാകുന്നുവെങ്കിൽ വിശ്വസ്തൻ എന്ന് പറയുകയില്ല. എല്ലാവരുടെയും വിശേഷതയിൽ, പരിധിയില്ലാത്ത വിശേഷതയിൽ ആകർഷിതമാകുന്നു, അത് വേറെ കാര്യം. എന്നാൽ ഏതെങ്കിലും വിശേഷ വ്യക്തി അല്ലെങ്കിൽ വൈഭവത്തോട് ആകർഷിതമാകുന്നുവെങ്കിൽ വിശ്വസ്തന്റെ ലിസ്റ്റിൽ ഖണ്ഡിതമായി പോകും. അപ്പോൾ പരിശോധിക്കൂ, ഖണ്ഡിതമൂർത്തി അല്ലല്ലോ, പൂജ്യമാണോ? എവിടെയെങ്കിലും എക്സ്ട്രാ ചായ്വോ ആകർഷണമോ ഇല്ലല്ലോ. സങ്കല്പം മാത്ര കൂടി ചായ്വ് ഇല്ല. വാചാകർമ്മണയുടെ കാര്യം വിടൂ. എന്നാൽ സങ്കല്പം മാത്രം പോലും ഉണ്ടെങ്കിൽ ഖണ്ഡിതരുടെ ലിസ്റ്റിൽ വരും. അതിനാൽ പരിശോധിക്കാൻ അറിയാമല്ലോ. ശരി, നാനാഭാഗത്തെയും സ്നേഹത്തിന്റെ തെളിവ് നൽകുന്ന ഓരോ ആജ്ഞയെയും സങ്കല്പം വാക്ക് കർമ്മത്തിൽ കൊണ്ടുവരുന്ന സദാ സ്വയത്തെ ബാപ്സമാൻ ലളിതവും മാതൃകയും ആക്കുന്ന ബ്രഹ്മ ബാബയുടെ ഓരോ ചുവടിലും ചുവടുവെച്ച് ഇങ്ങനെ ശക്തിശാലി ബാപ്സമാൻ ആകുന്നതിന്റെ ദൃഢസങ്കല്പധാരിയായ സർവ കുട്ടികൾക്കും ബാബ്ദാദയുടെ സ്നേഹസ്മരണ. നമസ്തേ. വരദാനം സാക്ഷിയുടെ സ്ഥിതിയിലൂടെ ഹീറോ പാർട്ട് അഭിനയിക്കുന്ന സഹജ പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. സാക്ഷി സ്ഥിതി ഡ്രാമയ്ക്കുള്ളിൽ ഹീറോ പാർട്ട് അഭിനയിക്കുന്നതിൽ സഹയോഗിയാക്കുന്നു. അഥവാ സാക്ഷി ഭാവം ഇല്ലെങ്കിൽ ഹീറോ പാർട്ട് അഭിനയിക്കാൻ കഴിയില്ല. സാക്ഷി അർത്ഥം ദേഹത്തിന് ഉപരി ആത്മാവ് യജമാനന്റെ സ്റ്റേജിൽ സ്ഥിതി ചെയ്യുന്നു. ദേഹത്തിനോടും സാക്ഷി യജമാനൻ. ഈ ദേഹത്തിലൂടെ കർമ്മം ചെയ്യിക്കുന്ന ഇങ്ങനെയുള്ള സാക്ഷി സ്ഥിതി തന്നെ സഹജ പുരുഷാർത്ഥത്തിന്റെ അനുഭവം ചെയ്യിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ സ്ഥിതിയിൽ ഒരു തരത്തിലുമുള്ള വിഘ്നം അഥവാ പ്രയാസം വരികയില്ല. ഇതാണ് മൂല അഭ്യാസം. ഈ അഭ്യാസത്തിലൂടെ അവസാനം വിജയിയാകും. ശ്ലോകൻ മാലാഖയാകണമെങ്കിൽ തന്റെ സർവബന്ധങ്ങളെയും ഒരു പ്രഭുവിനോടൊപ്പം ചേർക്കൂ. ഓം ശാന്തി.